نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الحديث هدي محمد صلى الله عليه وعلى آله وصحبه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يقول الإمام الحافظ العلامة عبد الرحمن بن أحمد بن رجب رحمه الله، بسم الله الرحمن الرحيم، ഈ റിസാലയിൽ ബസ്മല കൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത്. അതിനെ സംബന്ധിച്ച് ഇന്നലെ നമ്മൾ വിശദീകരിച്ചു. ഇനി എന്താണ് ബസ്മല? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബ ഹർഫ് ജറാണ്, ജറിന്റെ ഹർഫ്. ബിസ്മില്ലാ, ബിസ്മി, ഇസ്മി എന്നത് മജ്റൂറാണ്, മുവാഫുമാണ്. ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമം കൊണ്ട്. ആ ബാ, അതിനുള്ള മറ്റു ചില ഫവായിദുകളുണ്ട്. ലിൽഇസ്തിആന വത്തബറുക്, ഇസ്തിആനത്തിനും തബറുക്കിനും വേണ്ടി കൂടിയുള്ളതാണ് ബ. മഅനവിയായ അതിന്റെ മഖാം അവിടെയാണ്. അപ്പൊ ബിസ്മില്ലാഹ് എന്നത് ജാറു മജ്റൂറാണ്. ജാറു മജ്റൂറിന് സാധാരണ രീതിയിൽ ഒരു മുതഅല്ലിഖ് ഉണ്ടാകും, ഉണ്ടാകൽ നിർബന്ധമാണ്. പക്ഷെ അതിവിടെ പറയപ്പെട്ടിട്ടില്ല, മഹദൂഫാണ്. അങ്ങനെ അതിന്റെ മുത്തഅല്ലിഖിനെ, ജാർ മജ്റൂറിന്റെ മുത്തഅല്ലിഖിനെ കളയാൻ തക്കതായ കാരണം വേണം. സങ്കല്പിക്കുകയാണെങ്കിൽ സങ്കല്പിക്കുന്നതിന് അനുയോജ്യമായതുമായിരിക്കണം. ഇവിടെ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ മുത്തഅല്ലിഖിനെ കളയാനുള്ള കാരണം ഉമൂമിന് വേണ്ടിയാണ്. ഒരു പ്രത്യേകമായ കാര്യത്തിൽ പരിമിതമല്ല അതിന്റെ മുത്തഅല്ലിഖ്. നേരെ മറിച്ച് ഒരുപാട് സംഗതികൾ അതിലൊന്നിച്ചു ചേരാൻ വേണ്ടിയിട്ടാണ്. അത് കളഞ്ഞു. ഇനി സങ്കല്പിക്കേണ്ടത് എങ്ങനെയാണ്? ബിസ്മില്ലാ, അള്ളാഹുവിന്റെ പേരുകൊണ്ട്. അവിടെ ഒരു ഫിഅല്, ആ മുത്തഅല്ലിഖ് ഒരു ഫിഅലായി സങ്കല്പിക്കണം. ഫിഅലായി സങ്കല്പിക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഫിഅലാകാം, അല്ലെങ്കിൽ ഇസ്മാകാം. ഫിഅലാണ് സങ്കല്പിക്കുന്നതെങ്കിൽ അത് ഉലമാക്കൾ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നിടത്ത് പല രൂപത്തിലത് പറഞ്ഞത് കാണാം. അതിലേറ്റവും ലത്തീഫത്തുള്ളതും ഏതാണ്ട് ഖുർആനിന്റെ ആശയങ്ങളോട് യോജിക്കുന്നതുമായ രീതി, അവിടെ ഒരു ഫിഅലാണ് സങ്കല്പിക്കുന്നതെങ്കിൽ ക്രിയയാണ് സങ്കല്പിക്കുന്നതെങ്കിൽ അതിനെ മുന്തിക്കലും അല്ല ഇസ്മാണ് സങ്കല്പിക്കുന്നതെങ്കിൽ ചിന്തിക്കലുമാണ് അഫ്വൽ. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട് അങ്ങനെയാണ്. ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, ഇഖ്റ എന്ന ഫിഉൽ അംറ് അത് മുന്തിച്ചു. ഇഖ്റ ബിസ്മി റബ്ബിക്, നിന്റെ റബ്ബിന്റെ നാമം കൊണ്ട് വായിക്കുക. അതേ സന്ദർഭത്തിൽ ഇസ്മ വച്ച് പറഞ്ഞപ്പോൾ ബിസ്മില്ലാഹി മജ്രഹ വ മുർസാഹ, അപ്പോ അതിനെ ചിന്തിപ്പിച്ചു. അള്ളാഹുവിന്റെ നാമത്തിലാണ് ഇതിന്റെ മജ്ര, ഈ കപ്പലിന്റെ സഞ്ചാരം തുടങ്ങുന്നത്. അതിന്റെ സഞ്ചാരം അള്ളാഹുവിന്റെ നാമത്തിലാണ്. അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് നമുക്ക് സങ്കല്പിക്കാം, ഒന്നുകിൽ ഒരു മസ്ദർ അല്ലെങ്കിൽ ഒരു ഫിഅൽ, ഒരു കർമ്മം, ഒരു ക്രിയ. ക്രിയ സങ്കല്പിക്കുകയാണെങ്കിൽ അതിനെ മുന്തിപ്പിക്കാനും, അല്ല മസ്ദറാണ് സങ്കല്പിക്കുന്നതെങ്കിൽ അതിനെ പിന്തിപ്പിക്കലുമാണ് നല്ലത്. ഇനി അല്ല രണ്ടായിരുന്നാലും പിന്തിപ്പിക്കാം, എന്തിന്? അള്ളാഹുവിന്റെ നാമത്തെ മുന്തിക്കുന്നതിന് വേണ്ടി എന്ന് അഭിപ്രായപ്പെട്ട ഉടമാക്കുന്നത്. ബിസ്മില്ലാഹി അബ്ദ, അപ്പോ ഇസ്മുല്ലാ, ഇസ്മുൽ ജലാല മുന്തിന് വന്നു. അതിനെ തഅലീം ചെയ്യുന്നതിനും മുന്തിക്കുന്നതിനും വേണ്ടി ബിസ്മില്ല എന്നുള്ളത് പറഞ്ഞതിന് ശേഷം മുസഅല്ലിഖ് പറഞ്ഞു, ഫിഅലാണെങ്കിലും അല്ല മസ്ദറാണെങ്കിലും. വല്ലാഹു അഅലം, ഏതായിരുന്നാലും ശരി, ഒരു ഫിഅൽ അവിടെ സങ്കല്പിക്കാം. സങ്കല്പിക്കുന്ന ഫിഅൽ ഏതാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന കർമ്മം അതിനോട് യോജിക്കുന്നതായിരിക്കണം. അപ്പൊ എല്ലാ കർമ്മങ്ങളിലും അത് യോജിച്ചു വരുന്നതിന് വേണ്ടിയാണ് അത് പ്രത്യേകമായി പറയാതിരുന്നത്. ഒരെണ്ണം പറഞ്ഞില്ല, എല്ലാത്തിനെയും അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്. ഏതാണോ നമ്മൾ ചെയ്യുന്ന കാര്യം അതാണ് നമ്മൾ സങ്കല്പിക്കേണ്ടത്. ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമം കൊണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമം, അവിടെ ഇസ്മുല്ലാ എന്നുള്ളതിൽ വേറെ ഒരു ഫായിദണ്ട്. ബിസ്മില്ലാ എന്ന് പറഞ്ഞത് ബി ബ എന്നുള്ളത് ജറിന്റെ ഹർഫാണ് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഇസ്മുല്ലാ എന്നുള്ള ഇസ്മ് അല്ലാ എന്നുള്ള മുഫ്രദിലേക്ക് ഇമാഫത്ത് ചെയ്തിരിക്കുന്നു. അല്ലാ എന്ന ഇസ്മുൽ ജലാലയിലേക്ക് ഇമാഫത്ത് ചെയ്ത മുഫ്രദായ മുലാഫാണ് എന്ത്? ഇസ്മ്. ഒക്കെ അറബി ഭാഷന്റെ ചെറിയ ചെറിയ ചർച്ചകളാണ്, നിങ്ങൾക്കത് മനസ്സിലാകുന്ന രൂപത്തിലേക്ക് ഞാനത് എത്തിക്കാം. ഇസ്മ് എന്നത് ഏകവചനമാണ്. ഇസ്മ് മുഫ്രദ, അത് ഇളാഫത്ത് ചെയ്തിട്ടുണ്ട് അല്ലാ എന്നുള്ള ഇസ്മുൽ ജലാലയിലേക്ക്, അല്ലാഹുവിന്റെ പേര്. അറബി ഭാഷയിലെ പൊതുവായ നിയമപ്രകാരം മുഫ്രദ് മുദാഫ് എന്നുള്ളത് ഉമൂമിനെ ഇഫാദത്ത് ചെയ്യും. അത് ബലാഗയുടെ നിയമമാണ്. ഇവിടെ മുഫ്രദ് മുദാഫാണ് ഇസ്മ്, അല്ലാഹുവിന്റെ പേരുകൊണ്ട്. പേര് എന്നുള്ളത് മുഫ്രദാണ്, അത് മുദാഫാണ്. അല്ലാ എന്നുള്ളതിലേക്ക് അല്ലാന്റെ പേര് എന്നതിലേക്ക് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോ ഒരു പേരല്ല, അല്ലാഹുവിന് പേരുകളായി ഏതൊക്കെയുണ്ടോ അത് മുഴുവനും അതിൽപ്പെടും. ഇങ്ങനെയാണ് ബൈത്തുല്ലാ, അല്ലാന്റെ വീട് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനുള്ള ഭവനങ്ങളായി ഏതൊക്കെയുണ്ടോ അത് മുഴുവനും പെടും. മുഫ്രദ് ഇവാഫത്ത് ചെയ്യുമ്പോൾ ഉമൂമിനെ ഇഫാദത്ത് ചെയ്യും. പിന്നെ പേര് എന്നല്ല, അല്ലാഹുവിനുള്ള മുഴുവൻ പേരുകളും പേരായിട്ട് ഇസ്മായിട്ട് അല്ലാഹുവിന് ഏതൊക്കെയുണ്ടോ അത് മുഴുവനും കൊണ്ട് എന്നതിനർത്ഥം. അല്ലാഹുവിന്റെ മുഴുവൻ നാമങ്ങളും കൊണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ബാ എന്നുള്ളത് ഇസ്തിആനത്തിനും തബറുക്കിനുമുള്ളതാണ്.
മുഴുവൻ നാമങ്ങൾ കൊണ്ട് എന്ത്? അള്ളാഹുവിന്റെ മുഴുവൻ നാമങ്ങളും മുൻനിർത്തി അവനോട് സഹായം ചോദിക്കുകയും അവൻ അനുഗ്രഹം ചെയ്യുവാനും ആ അനുഗ്രഹം നിലനിർത്തുവാനും അതിൽ ബറക്കത്ത് സിയാദത്ത് നൽകുവാനും ചോദിച്ചുകൊണ്ടാണ് ഞാൻ എന്റെ ഈ കർമ്മം തുടങ്ങുന്നത്. ഇങ്ങനെ വലിയ ഒരാശയം ബിസ്മില്ലാ എന്ന് പറയുന്നതിലുണ്ട്. ബിസ്മില്ലാ എന്ന ആ ഒരു ഹർഫും രണ്ട് ഇസ്മുകളും അത് കൂടിച്ചേർന്നാൽ ഇങ്ങനെ വലിയ ഒരു ഫായിദ അതിലുണ്ട്. ബാ ഹർഫു ജർറാണ്, ഇസ്തിആനത്തിനും തബറുക്കിനുമുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മുഴുവൻ നാമങ്ങളും, ഇസ്മുല്ലാ എന്ന് പറയുമ്പോൾ മുഴുവൻ നാമങ്ങളും, കാരണം ഏകവചനമാണ്, അത് ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. മുഫ്റദ് മുദാഫാണ്, അത് ഉമൂമിനെ മുഴുവനും ഇഫാദത്ത് ചെയ്യും. ഇസ്മായിട്ട് നാമമായിട്ട് അള്ളാഹുവിന് ഏതൊക്കെയുണ്ടോ അത് മുഴുവനും മുൻനിർത്തിക്കൊണ്ട് അവനോട് സഹായം ചോദിച്ചുകൊണ്ട് അവൻ അനുഗ്രഹം നൽകുവാനും ആ അനുഗ്രഹം നിലനിർത്തിത്തരുവാനും ആ നിലനിർത്തിത്തരുന്ന അനുഗ്രഹത്തിൽ സിയാദത്ത് വർദ്ധനവ് നൽകുവാനും ചോദിച്ചുകൊണ്ടാണ് ഞാൻ എന്റെ ഈ കാര്യം തുടങ്ങുന്നത്. അതേത് കാര്യമാണോ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അത് മുഴുവനും അതിൽ പെട്ടു. ബിസ്മില്ലാ എന്നുള്ളത് നമ്മൾ എവിടെയാണോ പറയുന്നത് ആ മക്കാമിനനുസരിച്ചത് സങ്കല്പിക്കണം. വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായി പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ബിസ്മില്ലാ എന്ന, ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കേറാനാണ്. അപ്പോ അത്ര ഉള്ളു ദുആ, വേറെന്തെങ്കിലുമൊക്കെ ഉണ്ടാകണ്ടേ? വേറെ ഒന്നിന്റെ ആവശ്യമില്ല, അതിൽ ധാരാളം ആവശ്യമുള്ളതൊക്കെ ഉണ്ട്. അതിലാവശ്യമുള്ളത് മുഴുവനുണ്ട്. ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ തന്നെ അതിലാവശ്യമുള്ളത് മുഴുവനുമുണ്ട്. ബിസ്മില്ലാഹി അദ്ഖുൽ, ഈ വീട്ടിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത് അള്ളാഹുവിന്റെ മുഴുവൻ നാമങ്ങളും മുൻനിർത്തിക്കൊണ്ട് അവനോട് സഹായം ചോദിക്കുകയും എനിക്ക് ഈ വീട്ടിൽ എല്ലാ ബറക്കത്തും നിലനിർത്തിത്തരികയും സിയാദത്ത് നൽകുകയും എല്ലാ ഖൈറും എനിക്കതിൽ ഉണ്ടാക്കിത്തരികയും എല്ലാ ഷെറും എനിക്കതിൽ നിന്ന് നീക്കിത്തരികയും ഉണ്ടാക്കിത്തരുന്ന ഖൈറുകളിൽ ബറക്കത്തും സിയാദത്തും അത് നിലനിൽക്കുകയും അതിൽ വർദ്ധനമുണ്ടാവുകയും ചെയ്യണം എന്ന അള്ളാഹുവിനോട് അവന്റെ മുഴുവൻ നാമങ്ങളും മുൻനിർത്തിക്കൊണ്ട് ഇസ്തിആന സഹായം തേടിക്കൊണ്ടാണ് ഞാൻ ഈ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് എല്ലാ കർമ്മങ്ങളിലും പൊതുവെടുക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായി പഠിപ്പിച്ചത് ബിസ്മില്ലാ എന്നാണ്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ, ഇങ്ങനെ തുടങ്ങി പല സന്ദർഭങ്ങളുണ്ട്. അറവ് നടത്തുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, അതുപോലെ തന്നെ കിടന്നുറങ്ങുന്ന സന്ദർഭത്തിൽ ബിസ്മിക അല്ലാഹുമ്മ അമൂത്തു വഹിയ, അതുപോലെ തന്നെ ഭാര്യയുമായി ബന്ധപ്പെടുന്ന സന്ദർഭത്തിൽ ബിസ്മില്ലാഹ് അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ വജന്നിബി ശൈത്താൻ മറസഖതന, ഇങ്ങനെ ഏത് ഈ പറഞ്ഞിരിക്കുന്ന സന്ദർഭത്തിലൊക്കെ വന്നിരിക്കുന്ന ബിസ്മില്ലാ എന്നുള്ളത് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രവൃത്തി അതിനെ വെച്ചുകൊണ്ടാണ് സങ്കല്പിക്കേണ്ടത്. ആ കാര്യം ഞാൻ തുടങ്ങുന്നത് അള്ളാഹുവിന്റെ മുഴുവൻ നാമങ്ങളും മുൻനിർത്തി അവനോട് ഇസ്തിആനത്ത് ചെയ്യുകയും അവന്റെ എല്ലാ നാമങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് തവസ്സുലാക്കി അവനോട് ഇസ്തിആനത്ത് സഹായം ചോദിക്കുകയും എന്നിട്ട് എല്ലാ ഖൈറും എല്ലാ നന്മയും അവരോട് ഞാൻ ചോദിക്കുന്നു, ആ നന്മകൾ അവനെനിക്ക് നൽകുന്നതിനും അതെനിക്ക് നിലനിർത്തി തരുന്നതിനും അവയിൽ എനിക്ക് സിയാദത്ത് നൽകുന്നതിനും എന്ന് മാത്രമല്ല ബിസ്മില്ലാ എന്നുള്ളത് ഈ ഖൈറുകളൊക്കെ ഉണ്ടാക്കുമെന്നതുപോലെ തന്നെ എല്ലാ ശർറുകളിൽ നിന്നുമുള്ള പ്രൊട്ടക്ഷനുമാണ്. ബിസ്മില്ലാ എന്ന് പറയുന്നിടത്ത് ശൈത്താൻ നിലനിൽക്കില്ല. അള്ളാഹുവിന്റെ നാമം സ്മരിക്കുന്നിടത്ത് ശൈത്താൻ നിലനിൽക്കില്ല. ഇദാ ദക്കറല്ലാഹ ഹനത്, ശൈത്താന്റെ പേര് തന്നെ അവന്റെ പേരുകളുടെ കൂട്ടത്തിൽ ഒന്നാണ് അൽ ഖന്നാസ്. എന്താണ് ഖന്നാസ് എന്ന് പറഞ്ഞാൽ ദുർമന്ത്രണം നടത്തും, പിന്തിരിഞ്ഞു കളയും. ഇത് രണ്ടുമാണ് ഖന്നാസ് എന്ന വാക്കിൽ ഉൾപ്പെടുന്ന കാര്യം. എപ്പോഴാണ് ദുർമന്ത്രണം നടത്തുക? ദുർമന്ത്രണം നടത്താൻ വേണ്ടി വരും. വഇദാ ദക്കറല്ലാഹ ഹനത്, അള്ളാഹുവിനെ ഓർത്താൽ, അള്ളാഹനെ സ്മരിച്ചാൽ ഹനത് പിന്തിരിഞ്ഞു പോകും. അള്ളാഹനെ സ്മരിക്കുന്നിടത്ത് ശൈത്താന് നിലനിൽപ്പില്ല. ഒരു മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് കയറുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനെ സ്മരിക്കാതെ ദിക്ര ചെയ്യാതെ ബിസ്മില്ല എന്ന് പറയാതെയാണ് കയറുന്നതെങ്കിൽ ശൈത്താൻ അവന്റെ കൂടെ കയറും. എനിക്ക് ഈ വീട്ടിൽ മഅ്വ ലഭിച്ചിട്ടുണ്ട്, എനിക്ക് വീട്ടിൽ അഭയം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനെ സ്മരിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഈ വീട്ടിൽ ഭക്ഷണം ലഭിച്ചിട്ടുണ്ട് എന്ന് പറയും. കിടന്നുറങ്ങുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനെ സ്മരിച്ചിട്ടില്ലെങ്കിൽ എനിക്കിവിടെ കിടന്നുറങ്ങാനുള്ള മഅ്വയും കിട്ടിയിരിക്കുന്നു എന്നവൻ പറയും. അതേ സന്ദർഭത്തിൽ ഈ സന്ദർഭങ്ങളിൽ അള്ളാഹുവിനെ സ്മരിക്കുന്ന ദിക്ര ചെയ്യുന്ന ഒരാളുടെ അടുക്കൽ ആ വീട്ടിൽ അവന് പ്രവേശനമില്ല, ഭക്ഷണം കഴിക്കുന്നിടത്ത് അവനതിൽ പങ്കില്ല, അതുപോലെ തന്നെ കിടന്നുറങ്ങുന്ന സന്ദർഭത്തിൽ അവൻ അവിടെ മഅ്വയും ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് എങ്ങനെയാണ് എനിക്കിനി ഈ മനുഷ്യന്റെ അടുക്കലേക്ക്, എന്താണ് അള്ളാഹുവിനെ സ്മരിക്കുന്ന ഇവന്റെ അടുക്കൽ എനിക്ക് ഒരു നിലക്കും പ്രവേശിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു പോകും. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് എല്ലാ നിലക്കും ഫിത്നകളിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. ദീനിയായും ദുനിയവിയായും ഫിത്നകൾ ധാരാളമായി കെട്ടിക്കിടക്കുന്നിടത്തേക്കാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. ആ സന്ദർഭത്തിൽ ഒരാൾ ബിസ്മില്ല തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന് ചൊല്ലാനാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അവിടെ അങ്ങനെ ചൊല്ലുന്ന ഒരാളുടെ അടുക്കൽ ഇവൻ എല്ലാ ശർറിൽ നിന്നും കിഫായത്ത് ലഭിച്ചിരിക്കുന്നു, എല്ലാ ഖൈറും അവൻ ലഭിച്ചിരിക്കുന്നു, വിഖായത്ത് ലഭിച്ചിരിക്കുന്നു, കിഫായത്ത് ലഭിച്ചിരിക്കുന്നു, എല്ലാ ശർറിൽ നിന്നും അവന് സംരക്ഷണം ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാളെ എനിക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും എന്ന് കരുതിക്കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശൈത്താൻ അവനിൽ നിന്ന് പിന്തിരിഞ്ഞു പോകും. ഈ അൽക്കാറുകൾ എന്നുള്ളത് വല്ലാത്ത ഒരു ഹസ്സുനാണ്, ഒരു മുസ്ലിമിനുള്ള വല്ലാത്ത പ്രൊട്ടക്ഷനാണ്. അത് അതിന്റെ റൂഹിൽ ശരിയായ വിധത്തിൽ നാവും ഹൃദയവും മുവാത്തത്തോടുകൂടി ഒന്നിച്ച് ചേർന്നുകൊണ്ട് ആ കാര്യം നമ്മൾ ഉരുവിടുന്നുവെങ്കിൽ, പക്ഷേ നമ്മളത് പലപ്പോഴും നാവിൽ മാത്രമാണ്, ഈ പറയുന്നതൊന്നും നമ്മുടെ മനസ്സിലുണ്ടാവില്ല, പറയുന്ന സന്ദർഭത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതൊരു പറഞ്ഞു പോകൽ മാത്രം. അതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം ഷെറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കാത്തതും. നേരെ മറിച്ച് ഹദീസുകളിൽ വന്നിരിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന ഫലം ദുനിയാവിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് സലഫുകളുടെ രീതി. അത് ശരിയായ വിധത്തിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഇമാം മാലിക് റഹ്മഹുല്ലയെ പോലുള്ള അതുപോലെ സലഫുകളിൽ ധാരാളം ഉടമാക്കളിൽ നിന്ന് കാണാം, അവർ സ്ഥിരമായി ചെല്ലുന്ന അൽക്കാറുകളിൽ ഏതെങ്കിലും ഒന്ന് വിട്ടുപോയാൽ അവർ തിരിച്ചറിഞ്ഞിരുന്നത് എങ്ങനെയാണ്? ഒരു രാത്രിയിൽ ബിസ്മില്ലാഹ് അല്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം എന്ന ദിക്ർ രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ ചൊല്ലാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ്. ആ ഹദീസിന്റെ അത് പഠിപ്പിക്കുന്ന അദ്കാറുകളുടെ കിതാബുകളിൽ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു അസർ കാണാം. ഒരിക്കൽ അത് പറയാതിരുന്ന സന്ദർഭത്തിൽ ഇമാം മാലിക്കാണ് എന്നാണ് എന്റെ ഓർമ്മ. അദ്ദേഹം പറയുന്നു, ഒരു രാത്രിയിൽ എന്നെ തേളുകുത്തു. അപ്പൊ ഞാൻ ആലോചിച്ചു, നോക്കുമ്പോ അന്ന് ഞാനത് പറഞ്ഞിട്ടില്ല. ഏതായിരിക്കട്ടെ, ഈ ദിക്ര ചൊല്ലാത്ത സന്ദർഭത്തിൽ അവരെ അത് ബാധിച്ചു, ശർറ് ബാധിച്ചു. അഥവാ ഈ ഖൈറുകൾ മുടങ്ങുന്നത്, ശർറുകൾ നമ്മെ ബാധിക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് വീഴ്ച വരുന്ന സന്ദർഭത്തിലാണ് എന്നർത്ഥം. അത് അവർക്കത് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. കാരണം അവർ അതിന് വളരെയധികം ആ കാര്യങ്ങൾ ശരിക്ക് ദിക്ര എന്നുള്ളത് നാവും അതുപോലെ തന്നെ ഹൃദയവും ഒന്നിച്ച് ചേർന്നുകൊണ്ട് ചൊല്ലുന്നവരായിരുന്നു. ഇങ്ങനെ എല്ലാ സംഗതികളിലും നമുക്കൊരു ഷെർ ബാധിച്ചാൽ നമ്മുടെ അടുക്കൽ നിന്ന് വരേണ്ടുന്ന പ്രൊട്ടക്ഷൻ നമ്മുടെ അടുക്കൽ ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണത് ബാധിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും നമുക്ക് അള്ളാഹു പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട് അൽക്കാറുകൾക്കൊണ്ട്. ഈ ഒരൊറ്റ വാക്ക് ബിസ്മില്ല എന്നുള്ളത് വല്ലാത്ത ഒരു ഖൈറും നൽകുന്നതും എല്ലാ ഷെറിൽ നിന്നുമുള്ള പ്രൊട്ടക്ഷനും കൂടിയാണ്. ശരി, ബിസ്മില്ലാഹ്, പിന്നീടുള്ളത് അർറഹ്മാൻ അർറഹീം എന്ന അള്ളാഹുവിന്റെ രണ്ട് ഇസ്മുകൾ പ്രത്യേകമായി എടുത്തു പറഞ്ഞത്. ബിസ്മില്ലാ എന്ന് പറഞ്ഞ അള്ളാഹ് എന്നുള്ളതിൽ നിന്ന് ബദലായി രണ്ട് അള്ളാഹുവിന്റെ നാമങ്ങൾ, പ്രധാനപ്പെട്ട രണ്ട് നാമങ്ങൾ പ്രത്യേകമായി എടുത്തു പറഞ്ഞു. ഈ പൂർണ്ണമായ രൂപം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന രൂപം, അത് എവിടെയാണോ റസൂലുള്ള നമ്മോട് ചൊല്ലാൻ പറഞ്ഞിട്ടുള്ളത് അവിടെ ചൊല്ലാൻ പാടുള്ളൂ. ബിസ്മില്ലാ എന്ന് മാത്രം ചൊല്ലാൻ കൽപ്പിക്കപ്പെട്ട സന്ദർഭങ്ങളിൽ നമുക്ക് ഈമാൻ കൂടിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറയരുത്. അത് ഈമാൻ കൂടലല്ല, ഈമാന്റെ പുറത്തു പോകലാണ്. കൂടലല്ല അത്, അത് ആവശ്യത്തിൽ കൂടലാണ്, അനാവശ്യം. അങ്ങനെ ഈമാൻ നല്ല ഉണ്ടായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ലാ എന്ന് പറഞ്ഞിടത്ത് ബിസ്മില്ലാ എന്ന് പറയാനോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ അവിടെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറയുന്നതിലുമാണ് ഈമാന്റെ നിലനിൽപ്പ്. മറ്റൊരു ഈമാൻ ഓവറാകലാണ്, മറ്റേ പുറത്തു പോകലാണ്, അത് ഈമാനല്ല, അത് ദീനല്ല, അത് ഇബാദത്തല്ല, അത് വിദഅത്തായി തീരുകയാണ് ചെയ്യുക. പൊതുവെടുക്കുന്ന സന്ദർഭത്തിൽ നന്നായിട്ടുണ്ട്, വെള്ളമൊക്കെ നല്ല തണുപ്പോട് കൂടിയിരിക്കണം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അവിടെ ആവശ്യമില്ല, അവിടെ ബിസ്മില്ലാ എന്നേ ഉള്ളൂ. ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ ബിസ്മില്ലാ എന്നേ ഉള്ളൂ. വീട്ടിലേക്ക് കയറുന്ന സന്ദർഭത്തിൽ ബിസ്മില്ലാ എന്നേ ഉള്ളൂ. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സന്ദർഭത്തിൽ ബിസ്മില്ലാ എന്നേ ഉള്ളൂ. എവിടെ എന്താണ് റസൂലുള്ള പറഞ്ഞത് അവിടെ അതാണ് പറയേണ്ടത്. അതിനപ്പുറത്തേക്കുള്ള സിയാദത്ത് നമുക്ക് പാടില്ല. പിന്നെ എവിടെയാണ് ഖുർആൻ ഓതുന്ന സന്ദർഭത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരു എഴുത്ത് നമ്മൾ എഴുതുകയാണെങ്കിൽ അതിൽ, അതാണ് ഇവിടെ റിസാലയിൽ, അതിന്റെ മുന്നോടിയായിട്ട് ബസ്മല ഇവിടെ ഇബ്നു റജബ് റഹ്മഹുള്ള കൊണ്ടുവന്നത്. എഴുത്തെഴുതുകയാണെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പൂർണ്ണരൂപത്തിൽ എഴുതും. ഇങ്ങനെ എവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പൂർണ്ണരൂപത്തിൽ പറയാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് അവിടെയാണ് നമ്മൾ അങ്ങനെ പറയേണ്ടത്. അർറഹ്മാൻ അർറഹീം എന്നുള്ളത് അള്ളാഹുവിന്റെ രണ്ട് ഇസ്മുകളാണ്. രണ്ടും റഹ്മത്ത് എന്നുള്ളതിൽ നിന്ന് നിഷ്പന്നമായിട്ടുള്ളതാണ്. റഹ്മ അർറഹ്മാൻ എന്നുള്ളത് ദുർറഹ്മത്തിൽ വാസിഅ, വിശാലമായ കാരുണ്യത്തിന്റെ ഉടമയാണവൻ, വിശാലമായ കാരുണ്യമുള്ളവൻ. വറഹ്മത്തി വസിഅത് കുല്ല ഷൈ, എന്റെ റഹ്മത്ത് എല്ലാ വസ്തുക്കളെയും ചൂഴ്ന്നു നിൽക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ആ റഹ്മത്തിന്റെ ഉടമ. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ റഹ്മത്തിന്റെ വലുപ്പം എന്നുള്ളത് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി അല്ലാഹു തന്നെ നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ റഹ്മത്തിനെ നൂറാക്കി ഭാഗിക്കുകയും 99 അവന്റെ അടുക്കൽ വെക്കുകയും ഒന്ന് മാത്രം ദുനിയാവിലേക്ക് ഇറക്കുകയും ചെയ്തിരിക്കുന്നു. ആ ഒന്നിന്റെ അടിസ്ഥാനത്തിലാണ് സൃഷ്ടികൾ പരസ്പരം കാരുണ്യം കാണിക്കുന്നത്. ഒരു മൃഗം തന്റെ കുഞ്ഞിനോട് കാരുണ്യം കൊണ്ട് കുളമ്പ് ഉയർത്തിക്കൊടുക്കുന്നതും അതുപോലെ തന്നെ ഒരു തള്ളപ്പക്ഷി അല്ലെങ്കിൽ ഒരു തള്ളപ്പക്ഷി ആ പക്ഷിക്കുഞ്ഞുങ്ങളോട് അവർ അത് കാണിക്കുന്ന കാരുണ്യവും ഇങ്ങനെ പരസ്പരം ഭൂമിയിൽ കാണുന്ന എല്ലാ കാരുണ്യവും ആ ഒരു കാരുണ്യത്തിന്റെ ഭാഗം മാത്രമാണ്. ഖിയാമത്തു നാളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അതുകൂടി തിരിച്ചെടുക്കുകയും എന്നിട്ട് 100 പൂർത്തിയാക്കിയിട്ടാണ് ഹിസാബിന് വേണ്ടി ഇറങ്ങുക, ഹിസാബ് നടത്തുക. അവന്റെ കാരുണ്യം, ആ കാരുണ്യം കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ ജനങ്ങൾക്ക് ഹിസാബ് നടത്തുന്നത്. പക്ഷെ ആർക്കാണ് അവന്റെ കാരുണ്യം ലഭിക്കുക? പരലോകത്തത് ഖാസ്സായി മുഅ്മിനീങ്ങൾക്ക് മാത്രമുള്ളതാണ്. മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ് അവന്റെ റഹ്മത്ത് ലഭിക്കുക. മറ്റുള്ളവർക്ക് അവന്റെ അതിന് കൊണ്ടുള്ള പ്രതിക്രിയയാണ് അവിടെ ഉണ്ടാവുക. അള്ളാഹുവിന്റെ റഹ്മത്ത്, വിശാലമായ അവന്റെ റഹ്മത്ത്, അതിനെ ഉൾക്കൊള്ളുന്ന വാക്കാണ് അർറഹ്മാൻ. അത് അള്ളാഹുവിന്റെ സിഫത്തുകളുടെ കൂട്ടത്തിൽ റാത്തിയായ സിഫത്ത് ഉൾക്കൊള്ളുന്നതാണ് റഹ്മാൻ എന്ന ഇസ്മ്. അതേ സന്ദർഭത്തിൽ റഹീം എന്നുള്ളതിന്റെ പ്രത്യേകത ദുർറഹ്മത്തിൽ വാസില, അത് അള്ളാഹുവിന്റെ ഫിഅലുമായി ബന്ധപ്പെട്ട സിഫത്ത് ഉൾക്കൊള്ളുന്ന ഇസ്മാണ്. വിശാലമായി തന്റെ പടപ്പുകൾക്ക് ധാരാളമായി കാരുണ്യം എത്തിക്കുന്നവൻ, കാരുണ്യം ചെയ്യുന്നവൻ, അതാണ് റഹീം എന്ന വാക്കിന്റെ അർത്ഥം. ധാരാളമായി കാരുണ്യം ചൊരിയുന്നവനാണവൻ, കാരുണ്യം ചെയ്യുന്നവനാണവൻ. ഈ രണ്ട് നാമങ്ങളും പ്രത്യേകമായി എടുത്തു പറഞ്ഞു. മുഴുവൻ നാമങ്ങളെയും ആദ്യം ആമായി പറഞ്ഞതിന് ശേഷം ഖാസായി പ്രത്യേകമായി ഈ രണ്ട് നാമങ്ങൾ എടുത്തു പറഞ്ഞു. അള്ളാഹുവിന്റെ റഹ്മത്തിനെ സൂചിപ്പിക്കുന്ന രണ്ട് നാമങ്ങൾ. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കിതാബ്, അവന്റെ കിതാബിലെ അധ്യായങ്ങൾ തുടങ്ങിയിട്ടുള്ളത്, സൂറത്തുകൾ തുടങ്ങിയിട്ടുള്ളത് ഈ ബസ്മല കൊണ്ടാണ്. അതുപോലെ തന്നെ ഇൽമു പഠിപ്പിക്കുന്ന ഈ സന്ദർഭത്തിൽ, ഇൽമു എത്തിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ ഉലമാക്കൾ അവരുടെ റസായിലുകളിൽ അത് ഉപയോഗിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ റസായിലുകളിൽ ഉപയോഗിച്ചതുപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ഈ പൂർണ്ണ രൂപത്തിൽ അത് ഉപയോഗിക്കും. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അള്ളാഹ് നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന കാരുണ്യം എന്താണ്? അള്ളാഹിന്റെ നിഅമത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നിഅമത്ത് എന്താണ്? അള്ളാഹുവിന്റെ റഹ്മത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ റഹ്മത്ത് വഹയ നമുക്ക് അള്ളാഹു ഇറക്കി തന്നു എന്നുള്ളതാണ്. വഹയ അള്ളാഹു നമുക്ക് എത്തിച്ചു തന്നു അവന്റെ അമ്പിയാക്കളിലൂടെ, റസൂലുകളിലൂടെ. അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് ഹഖും ബാത്തിലും അവ വേർതിരിക്കുന്ന ഫുർഖാനായി, സ്വർഗത്തിലേക്ക് അവർക്ക് ഹിദായത്ത് നൽകുന്ന ഹുദയായി, അവർക്കുള്ള മുഴുവൻ കാര്യങ്ങളും വിശദീകരിച്ചു കൊടുക്കുന്ന അവരുടെ മേലുള്ള റഹ്മത്തായി അള്ളാഹു ഈ കിതാബ് ഇറക്കി തന്നു. അത് റസൂലുള്ളയിലൂടെ പൂർത്തിയാക്കി. ആ കാര്യം അതാണ് ഇൽമ് പഠിപ്പിക്കുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഇൽമിന്റെ മുന്നോടിയായി ഈ രൂപത്തിൽ അത് ഉദ്ധരിക്കാനുള്ള കാരണം. ഇൽമ് എന്നുള്ളത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ റഹ്മത്താണ്. ഒരാൾക്ക് ദുനിയാവിൽ വേറൊന്നും കിട്ടിയിട്ടില്ല, ഇൽമ് മാത്രമേ കിട്ടിയിട്ടുള്ളൂവെങ്കിൽ അയാൾ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ റഹ്മത്ത് ലഭിച്ചവനാണ്. നേരെ മറിച്ച് ഒരാൾക്ക് ദുനിയാവിലുള്ള മുഴുവൻ അനുഗ്രഹങ്ങളും കിട്ടി, ഇൽമ് അവന് കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ ഏറ്റവും വലിയ അദാബിലുമാണ്, റഹ്മത്ത് നിഷേധിക്കപ്പെട്ടവനുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാം, ഉലമാക്കൾ ഇൽമിന്റെ മജാലിസുകൾ, മുഹദ്ദിസീങ്ങൾ ഹദീസിന്റെ മജാലിസുകൾ തുടങ്ങിയിരുന്നത് ഹദീസ് പഠിക്കാൻ വേണ്ടി അവരുടെ അടുക്കലേക്ക് വന്നാൽ ആദ്യം പഠിപ്പിച്ചു കൊടുത്തിരുന്ന ഹദീസ് റഹ്മത്തിന്റെ ഹദീസാണ്. ആ ഹദീസിന് പേര് പറയും ഹദീസുൽ മുസൽസൽ ബിൽ ഔവലിയ, ഔവലിയത്ത് കൊണ്ട് മുസൽസലായ ഹദീസ്. സനദ്, അതിന്റെ സനദ് പ്രത്യേകമാണ്. അതിന്റെ സനദ്, ആ സനദ് പറയുന്ന എല്ലാ മശായിഖുകളും ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർ പറയും ഹദ്ദസനി ഫുലാൻ, ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാഹ് ആ മുസൽസലിന്റെ സനദുണ്ട് അദ്ദേഹത്തിന്റെ അർബഊലിൽ. ആ സന്ദർഭത്തിൽ അദ്ദേഹം ആ സനദ് ഉദ്ധരിക്കുന്നത് ഹദ്ദസനി, അദ്ദേഹത്തിന്റെ ശൈഖിനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു ഹദ്ദസനി ഫുലാൻ വഹുവ ഔവലു ഹദീസിൻ സമിഅതുഹു മിൻഹു, വഹുവ ഔവലു ഹദീസിൻ സമിഅതുഹു മിൻഹു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത് എന്റെ ശൈഖിൽ നിന്ന് ഞാൻ കേട്ട ആദ്യത്തെ ഹദീസാണ്. ഹദീസ് പഠിക്കാൻ വേണ്ടി ചെന്നപ്പോ ആദ്യം എനിക്ക് പറഞ്ഞു തന്നത് ഈ ഹദീസാണ്. എന്നിട്ട് പറഞ്ഞു ഹദ്ദസനി ഫുലാൻ, അദ്ദേഹം അദ്ദേഹത്തിന്റെ ശൈഖിനെ കുറിച്ച് പറയും, എന്നിട്ട് പറയും വഹുവ ഔവലു ഹദീസിൻ സമിഅതുഹു മിൻഹു, അദ്ദേഹത്തിൽ നിന്ന് ഞാൻ ആദ്യം കേട്ട ഹദീസ് ഇതാണ്. ഇങ്ങനെ സനദിന്റെ ഒരു വലിയ ഭാഗം, എല്ലാ സനദിൽ ഓരോ ശൈഖും അദ്ദേഹത്തിന്റെ ശൈഖിൽ നിന്ന് ഉദ്ധരിക്കുന്നത് എനിക്ക് എന്റെ ശൈഖ് പഠിപ്പിച്ചു തന്ന ആദ്യത്തെ ഹദീസാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ആ സനദ് എത്തുകയും അതിൽ പറയുകയും ചെയ്തിരിക്കുന്ന കാര്യം ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ, അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ, ഇർഹമു മൻ ഫിൽ അർദ് യർഹമുക്കും മൻ ഫിസ്സമാ. അർറാഹിമൂൻ, പരസ്പരം റഹ്മത്ത് കാണിക്കുന്നവർ. യർഹമുഹുമുർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹു അവരോട് റഹ്മത്ത് കാണിക്കും. ഇർഹമു മൻ ഫിൽ അർദ്, അതുകൊണ്ട് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ റഹ്മത്ത് കാണിക്കുവിൻ. ഇർഹമുക്കും മൻ ഫിസ്സമാ, ഉപരിയിലുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് റഹ്മത്ത് നൽകും. ഈ ഹദീസിൽ എത്ര തവണയാണ് റഹ്മത്ത് എന്നുള്ളത് ആവർത്തിച്ചിട്ടുള്ളത്? അർറാഹിമൂൻ യർഹമുഹും അർറഹ്മാൻ ഇർഹമു മൻ ഫിൽ അർദ് യർഹമുക്കും മൻ ഫിസ്സമാ, അഞ്ചു തവണ റഹ്മത്തിനെ സംബന്ധിച്ച് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇൽമ് എന്നുള്ളത് റഹ്മത്താണ്. അതുകൊണ്ട് ഇൽമ് പഠിക്കാൻ വരുന്ന ആളുകളോട് അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതും അതാണ്. ഇൽമ് പഠിപ്പിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ നമ്മളോട് റഹ്മത്ത് കാണിക്കുന്നവർ. അൽ ഉലമാഉ
അർഹമു ബി ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം മിൻ ആബാഇഹിം വഉമ്മഹാതിഹിം. ഉലമാക്കൾ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിലെ ഓരോ വ്യക്തിയോടും റഹ്മത്തുള്ളവരാണ്, കാരുണ്യമുള്ളവരാണ്, അവരുടെ വാപ്പാക്കും ഉമ്മാക്കുമുള്ളതിനേക്കാൾ. ഇത് പറഞ്ഞപ്പോ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയാണത്? വാപ്പയും ഉമ്മയും ഈ ദുനിയാവിലെ ഒരു തീയിലേക്ക് പാഞ്ഞാൽ നിങ്ങളെ തടുത്തു വെക്കും നിങ്ങളോട് റഹ്മത്ത് കൊണ്ട്. എന്നാൽ ഉലമാക്കൾ നിങ്ങളെ തടയുന്നത് പരലോകത്തുള്ള നരകത്തിന്റെ തീയിൽ നിന്നാണ്. അവരാണ് നിങ്ങളെ, നിങ്ങളുടെ ഉമ്മയെക്കാളും വാപ്പയെക്കാളും നിങ്ങളോട് റഹ്മത്ത് കാണിക്കുന്നവർ. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഒരു ബിദഅത്തുകാരൻ ബിദഅത്ത് ചെയ്താൽ, ഒരു ബിദഅത്ത് പ്രചരിപ്പിച്ചാൽ അവനെ ശക്തിയുക്തം എതിർക്കുകയും അവനിൽ നിന്ന് ജനങ്ങളെ തടുക്കുകയും അവനെക്കുറിച്ച് വളരെ മോശമായി പറയുകയും ചെയ്യുന്നത് ദീനിന്റെ ഭാഗമാണ്. അങ്ങനെ ചെയ്യുന്നത് അവരെക്കുറിച്ച് ഒരാൾ ബിദഅത്ത് ഉണ്ടാക്കി അല്ലെങ്കിൽ ബിദഅത്ത് പ്രചരിപ്പിച്ചു, അയാളെ പേരെടുത്ത് അയാളുടെ അടുക്കൽ ഇന്ന ബിദഅത്തുണ്ട്, അയാൾ അതുകൊണ്ട് ഇന്ന നിലക്ക് മോശമാണ്, അയാളെക്കുറിച്ചുള്ള ഗീബത്ത് ഉലമാക്കൾ പറയും. അത് ദീനിന്റെ ഒരു ഭാഗമാണ് ആ ഗീബത്ത്. അനുവദിക്കപ്പെട്ടത് അല്ലെങ്കിൽ വാജിബായതാണ് ആ ഗീബത്ത്. അത് പറയുന്ന സന്ദർഭത്തിൽ, അങ്ങനെ പറയുന്ന ചില സന്ദർഭത്തിൽ സലഫുകളിൽ ചിലരോട്, യൂസുഫിബ്നു അസ്ബാത് റഹിമഹുല്ലയോട് അദ്ദേഹം ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോ, ചിലരെ കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോ ചില ആളുകൾ ചോദിച്ചു, അല്ല ഇത് ഗീബത്തിൽ പെടില്ലേ? ഇന്നും അങ്ങനെ ഉണ്ട് ആളുകൾ. ഒരാളുടെ അടുക്കൽ ഇസ്ലാം ദീനിനെ ബാധിക്കുന്ന ഒരു ബിദഅത്ത്, ദീനിയായ ഒരു മുഖാലഫയുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് അയാളുടെ പേരെടുത്ത് അല്ലെങ്കിൽ അയാളുടെ അടുക്കലുള്ള വസ്തുവെടുത്ത് പറഞ്ഞു കൊടുത്താൽ പറയും, അത് പരദൂഷണല്ല അയാളെ കുറിച്ച് പറയണേ, ഗീബത്തല്ല പറയുന്നത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, അതെ ഇത് ഗീബത്താണ്, പക്ഷെ ഇത് വാജിബായ ഗീബത്താണ്. എന്തുകൊണ്ട്? യഥാർത്ഥത്തിൽ അദ്ദേഹത്തോടുള്ള കാരുണ്യം കൊണ്ടാണ്, അദ്ദേഹത്തോടുള്ള കാരുണ്യം കൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത്. കാരണം പരലോകത്തെത്തുമ്പോ അദ്ദേഹത്തെ ഈ ബിദഅത്തിൽ പിന്തുടർന്നവർ അവരുടെയൊക്കെ ദുഷ്ടഫലം മുഴുവൻ അനുഭവിക്കേണ്ടത് ആരാണ്? പാപഭാരം മുഴുവനും പേരണ്ട ആദ്യത്തെ ആളാറ്, അത് ഇയാളാണ്. ആ ഭാരം കുറച്ചു കൊടുക്കുക എന്നുള്ള കാരുണ്യമാണ് ഞങ്ങൾ ഇതിലൂടെ ചെയ്യുന്നത്. അവരുടെ പാപഭാരത്തിൽ കുറവ് കാണിച്ചു കൊടുക്കുക, കുറവ് വരുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഗീബത്ത് കൊണ്ട് അവർക്കുള്ള ഫലം. അവരോട് പോലും റഹ്മത്ത് കാണിക്കുന്നവരാണ് ഉലമാക്കൾ. മിണ്ടാതിരുന്നാലോ ഒന്നും വരാനില്ല, അവർക്ക് അനുയായികൾ ഉണ്ടാവും. ആ അനുയായികൾ എന്ന് പറഞ്ഞാൽ പരലോകത്ത് അവരുടെ പാപഭാരത്തിന്റെ മേൽ പാപഭാരം വർദ്ധിപ്പിക്കുന്നതായിരിക്കും. യഹ്മിലു ഔസാറഹും അസ്കാലഹും വഅസ്കാലം മഅ അസ്കാലിഹി, അവരെ പിന്തുടർന്നവരുടെ അസ്കാലുകളും ഭാരങ്ങളും കൂടി അവരതിന്റെ കൂടെ പേരേണ്ടി വരും. അതിൽ നിന്ന് കുറവ് വരുത്തുന്നവരാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇൽമുള്ളവരാണ് ഈ ഉമ്മത്തിലോട് റഹ്മത്തുള്ളവർ. അത് എത്രത്തോളം ഇൽമുണ്ടോ അത്രത്തോളം റഹ്മത്തുണ്ടാകും. റഹ്മത്തുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ റഹ്മത്ത് എങ്ങനെയായിരിക്കും അവർ പ്രകടിപ്പിക്കുക? പല നിരക്ക് പ്രകടിപ്പിക്കും. ഏതുപോലെ? നല്ല കാരുണ്യമുള്ള വാപ്പയും ഉമ്മയും, ഉമ്മയും വാപ്പയാണല്ലോ കാരുണ്യത്തിന്റെ. റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ, ചെറുപ്പത്തിൽ എന്നോട് കാരുണ്യം കാണിച്ചതുപോലെ റബ്ബേ നീ അവർക്ക് കാരുണ്യം ചെയ്തു കൊടുക്കണേ. എന്താ ചെറുപ്പത്തിൽ കാണിച്ച കാരുണ്യത്തിന്? എന്തൊക്കെയുണ്ട് കാരുണ്യം? ചോറ് തന്നിട്ടുണ്ട്, ഭക്ഷണം തന്നിട്ടുണ്ട്, മടിയിലിരുത്തിയിട്ടുണ്ട്, താരാട്ടിയിട്ടുണ്ട്, തലോടിയിട്ടുണ്ട്, കൂട്ടത്തിൽ കാരുണ്യത്തിന്റെ ഫലമായിട്ട് എന്തുകൂടി ചെയ്തിട്ടുണ്ട്? ചോറിലെടുത്ത് അടിച്ചിട്ടുണ്ട്. അടിക്കേണ്ട സന്ദർഭത്തിൽ അടിച്ചിട്ടില്ലെങ്കിൽ എന്നോട് കാരുണ്യം കാണിച്ചിട്ടില്ല. ഞാൻ ദുഷ്പ്രവൃത്തിയിലേക്ക് പോകുമ്പോ എന്നെ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ അത് കാരുണ്യമല്ല, അതെന്നോടുള്ള അദാബായിരുന്നു. എന്നെ അദാബിലേക്ക്, ഏത് അദാബിലാണ്ട് നിന്റെ വാപ്പ നിന്നെ വളർത്തിയതെന്ന് ചോദിക്കും. വാപ്പ നിയന്ത്രിക്കാണ്ട് വിട്ടിട്ടല്ലേ, ഉമ്മ നിയന്ത്രിക്കാണ്ട് വിട്ടിട്ടല്ലേ എന്നുള്ളത് പിന്നീടുള്ളവർ ചോദിക്കും. നിസ്കരിക്കാത്തതിന്റെ പേരിൽ 10 വയസ്സായ ഒരു കുട്ടിയെ അടിക്കുക എന്നുള്ളത് അവനോടുള്ള റഹ്മത്താണ്. അവനെ ഗുണദോഷിക്കുന്നത് അവനോടുള്ള റഹ്മത്താണ്, ആ റഹ്മത്തിന്റെ ഭാഗമാണ്. ഇതുപോലെ ഒരു പക്ഷേ ഒരു മുഖാലഫത്ത് കാണുമ്പോ, ദീനിയായ ഒരെതിര് നമ്മുടെ അടുക്കൽ കാണുമ്പോൾ, നമ്മളെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ, നമ്മുടെ ഉലമാക്കൾ, അവര് നമ്മളെ ശകാരിക്കും. എത്രത്തോളം വലുപ്പമുണ്ട് എന്ന് അവർക്കേ അറിയുള്ളൂ. കുട്ടി പിടിക്കാൻ പോകുന്നത് തീയാണോ അല്ല വേറെ ബൾബാണോ അല്ല വേറെന്തെങ്കിലുമാണോ അത് കുട്ടിക്ക് തിരിച്ചറിയില്ല. എവിടേക്ക കൈയിടുന്നതെന്നുള്ളത്, എവിടെ പിടിക്കണമെന്നുള്ളത്. റഹ്മത്ത് കൊണ്ടാണ് വളരെ ശക്തമായ പ്രകാരം കൊടുത്തിട്ട് അവനെ മാറ്റിയത്, പ്രഹരം കൊടുത്ത് മാറ്റിയത്. അതിന്റെ വലുപ്പം നമുക്കറിയുന്നതുകൊണ്ടാണ്, കുട്ടിക്കതറിയില്ല. അതുകൊണ്ട് നമ്മൾ അത്ര ബലത്തിൽ പിടിച്ചു വലിച്ചത്. ആ വലിയിൽ ചിലപ്പോൾ അവന്റെ കൈ വേദനിച്ചിട്ടുണ്ടാകാം, പക്ഷെ എന്നാൽ പോലും അവനോട് റഹ്മത്താണ് കാണിച്ചത് എന്നവന് പിന്നീട് തിരിച്ചറിയും. എന്നതുപോലെ ഉലമാക്കൾ കാണിക്കുന്ന റഹ്മത്തിന്റെ ഭാഗമാണ്, അവർ ചിലപ്പോ അത് അധികാരം കൂടിയുള്ളവരാണെങ്കിൽ അതിന് പറ്റിയവരും കൂടിയാണെങ്കിൽ ചിലപ്പോ തല്ല വരെ ചെയ്യും, ആ തല്ലൽ ഉപകാരം. ഏതുപോലെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സബീഖിനെ അടിച്ചതുപോലെ, അത് റഹ്മത്തിന്റെ ഭാഗമായിരുന്നു. തഅദീബിന്റെ ഭാഗം റഹ്മത്തിന്റെ ഭാഗമായിരുന്നു. അത് അദ്ദേഹത്തിന് ഉപകരിച്ചത് അദ്ദേഹം തന്നെ പറഞ്ഞത് കാണാം. സബീഖ് വന്നു, കുറെ തലയിൽ കുറെ വേണ്ടാത്തതും കയറ്റിയിട്ടാണ് വന്നത്, ശുബ്ഹത്തുകൾ കയറ്റിയിട്ടാണ് വന്നത്. മുത്തശാബിഹികളായ ആയത്തുകൾ ഏതുണ്ടോ അതിന്റെ പിന്നാലെ അതും ചർച്ച ചെയ്ത് നടക്കലാണ് സബീഖിന്റെ പണി എന്ന് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ വിളിപ്പിച്ചു. മൂന്ന് ഈത്തപ്പനന്റെ മട്ടൽ ഒരുക്കി വെച്ചിട്ടാണ് വിളിപ്പിച്ചത്. ഈത്തപ്പന്റെ മട്ടൽ ഒരുക്കി വെച്ചിട്ടാണ് വിളിപ്പിച്ചത്. വിളിപ്പിച്ചു കഴിഞ്ഞിട്ട് ചോദിച്ചു, ആദ്യത്തെ ചോദ്യം മൻ അൻസ്, നീ ആരാണെന്ന് ചോദിച്ചു. അന അബ്ദുല്ലാ സബീഖ്, ഞാൻ അള്ളാന്റെ ദാസനായ സബീഖാണ് എന്ന് പറഞ്ഞു, പേരെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇബ്നു ഫുലാൻ ഇബ്നു ഫുലാൻ ഇന്നാളെ മകനല്ലേ എന്ന് ചോദിച്ചു. ശരി, ഇന്നാളാണെന്ന് ഉറപ്പിച്ചു. എന്നിട്ട് നേരെ അതെടുത്തിട്ട് അന അബ്ദുല്ലാ ഉമർ എന്ന് പറഞ്ഞ് അടിക്കലും കഴിഞ്ഞു. തലക്കാണ് കൊടുത്തത്, തലക്ക് കൊടുത്തു. തല പൊട്ടിയിട്ട് ചോരം വന്നു. ഉടനെ തന്നെ അദ്ദേഹം അടി കിട്ടിക്കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഉമർ അള്ളാഹു തആല അൻഹുവിനോട് പറഞ്ഞു, നിർത്തി, എന്റെ തലയിലുള്ളതൊക്കെ പോയിട്ടുണ്ട്, എന്റെ തലയിലുള്ളതൊക്കെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ അടി നിർത്തി, തിരിച്ചുവിട്ടു. കുറച്ചു കാലം കഴിഞ്ഞു, കദരികൾ അവരുടെ ഫിത്നയുമായി വരാൻ തുടങ്ങി. അന്ന് സബീഖിനെ ആളുകൾക്കറിയാം, അവര് വന്നിട്ട് പറഞ്ഞു, നിന്റെ സമയമായിട്ടുണ്ട്, നിനക്ക് പറ്റുന്ന കൂട്ടരിപ്പ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് അന്ന് എനിക്ക് അല്ലാഹുവിന്റെ സ്വാലിഹായ ദാസൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നൽകിയ തഅദീബ് എനിക്ക് ഉപകരിച്ചിട്ടുണ്ട്, അന്ന് എന്നെ അടിച്ച അടി എനിക്ക് ഉപകരിച്ചിട്ടുണ്ട്, ഞാൻ അതിലേക്ക് വരില്ല എന്ന് പറഞ്ഞു. അപ്പൊ ചിലപ്പോ ചില അടി പോലും റഹ്മത്തിന്റെ ഭാഗമായിരിക്കും. എത്രത്തോളം ഒരാളുടെ അടുക്കൽ എൽമുണ്ടോ അത്രത്തോളം അയാൾ അർഹമായിരിക്കും. എത്രത്തോളം ഒരാൾ നമുക്ക് എൽമ് നൽകുന്നോ അതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ റഹ്മത്ത്, നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ റഹ്മത്ത് അതാണ്. പക്ഷെ അത് നമ്മൾ തിരിച്ചറിയില്ല എന്ന് മാത്രം, അത് നമ്മൾ തിരിച്ചറിയില്ല. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണാം. ഈ വസ്തു നമുക്ക് ശരിക്ക് അദ്ദേഹത്തിന് പറഞ്ഞ ഔസാഫുകളിൽ നിന്ന് തിരിച്ചറിയാം. ഈ ഉമ്മത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെയുള്ള വസ്തു എന്താണ്? റഹ്മത്തുൽ ആലമീൻ, ലോകത്തിന് മുഴുവനും റഹ്മത്താണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് കാരണം? മുഅല്ലിമുന്നാസിൽ ഖൈർ, ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കുന്നവനാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് തന്നെയാണ് ജനങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ റഹ്മത്ത്. ഈ ഉമ്മത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഏറ്റവും അഅലമായ മനുഷ്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ്. രണ്ടഭിപ്രായമില്ലാത്ത സ്വഹാബത്തിനിടയിൽ ഇജ്മാ ഉള്ള കാര്യമാണ്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് അതുകൊണ്ട് തന്നെ റസൂലുള്ള കൊടുത്ത വസ്വാണ് അർഹമു ഉമ്മതി ബി ഉമ്മതി അബൂബക്കർ, എന്റെ ഉമ്മത്തിൽ എന്റെ ഉമ്മത്തിനോട് ഏറ്റവും റഹ്മത്ത് നൽകുന്നവൻ, ഏറ്റവും കൂടുതൽ റഹ്മത്ത് കാണിക്കുന്ന ആൾ അത് അബൂബക്കർ സിദ്ദീഖ് ആണ്. എന്തുകൊണ്ട്? അദ്ദേഹമാണ് അഅലം, അതുകൊണ്ട് തന്നെ അദ്ദേഹം അർഹമുമായിരുന്നു. അപ്പൊ ഇൽമും റഹ്മത്തും എന്നുള്ളത് വളരെ അടുത്ത് നിൽക്കുന്നത്. റബ്ബന വസഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമ, മലക്കുകൾ അവരുടെ ദുആയിലുള്ളത് അതാണ്. റബ്ബന വസഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമ, റബ്ബേ നീ എല്ലാ കാര്യങ്ങളെയും ചൂഴ്ന്നു നിൽക്കുന്നവനാണ്, റഹ്മത്ത് കൊണ്ടും ഇൽമു കൊണ്ടും. അള്ളാന്റെ റഹ്മത്ത്, അള്ളാന്റെ ഇൽമ് എവിടെ എത്തുന്നോ അവിടെയൊക്കെ അള്ളാന്റെ റഹ്മത്ത് എത്തുന്നുണ്ട്.
ഇൽമും റഹ്മത്തും അങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇൽമ് പഠിപ്പിക്കുന്ന, ഇൽമ് നൽകുന്ന, വഹീനെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന സന്ദർഭത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഈ രണ്ട് റഹ്മാനും റഹീമുമായ അല്ലാഹ് അവന്റെ മുഴുവൻ നാമങ്ങളും മുൻനിർത്തി അവനോട് ഇസ്തിആനത്ത് ചെയ്ത് അവനോട് തബറുക്ക് ചോദിച്ച് അങ്ങനെയാണ് ഞാൻ ഈ കാര്യം പഠിക്കാൻ വേണ്ടി, പഠിപ്പിക്കാൻ വേണ്ടി ആരംഭിക്കുന്നത്. ഇതാണ് ഇതിന്റെ ചുരുങ്ങിയ മഴന. തുടർന്നുകൊണ്ട് അദ്ദേഹം നേരത്തെ പറഞ്ഞു ഖുതുബത്തുൽ ഹാജ, അതുകൂടി ഉദ്ധരിക്കുന്നുണ്ട് അതിന്റെ ചുരുങ്ങിയ രൂപം. എന്തുകൊണ്ടെന്നാൽ ഇതൊക്കെ എന്നറിഞ്ഞാൽ ഇബ്നു റജബ് റഹ്മഹുള്ളയെ പോലുള്ളവർ ഈ കിതാബുകൾ അവരാദ്യം അവരുടെ മജ്ലിസുകളിൽ പറഞ്ഞു കൊടുക്കുന്നത് അവരുടെ ശിഷ്യന്മാർ ഇല്ല ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അല്ലെങ്കിൽ അവർ അതിനെ ആ കാര്യത്തോട് ആ മക്കാമിനോട് സങ്കല്പിച്ചും ഇബ്തിദാഅൻ ബസ്മല കൊണ്ടും അതുപോലെ തന്നെ രണ്ടാമത് അതിനെ തുടർന്നുകൊണ്ട് ഹംദും അതുപോലെ തന്നെ ഷഹാദത്തും കൊണ്ടും അതിനെ തുടർത്തിക്കൊണ്ട് പറയുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. ഇന്ന് നമ്മൾ പറഞ്ഞു അൽഹംദുലില്ലാഹ്, ഇത് ഖുതുബത്തുൽ ഹാജയുടെ ഏറ്റവും ചുരുങ്ങിയ രൂപം. ഹംദും അതുപോലെ തന്നെ ഷഹാദത്തും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ സലാത്തും സലാമും ചൊല്ലാന്നത്. അത് ഇബ്രാഹിമിയ സലാത്ത് ചൊല്ലുന്ന പൂർണ്ണ രൂപം നിസ്കാരത്തിലാണ് വന്നിട്ടുള്ളത്, ഖുതുബത്തുൽ ഹാജയിൽ വന്നിട്ടില്ല. ഖുതുബത്തുൽ ഹാജ ഉദ്ധരിക്കുന്നിടത്ത് വന്നിട്ടില്ല. നേരെ മറിച്ച് അത് ഖുതുബത്തുൽ ഹാജ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കൂട്ടത്തിൽ ഞാൻ ഉണർത്തുന്നത് ഖുതുബത്തുൽ ഹാജ എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലെ ഒരു സൂറത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതാണ്. ഖുർആനിലെ ഒരു സൂറത്ത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഖുതുബത്തുൽ ഹാജ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താ ഖുതുബത്തുൽ ഹാജ എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങൾക്ക് മുന്നോടിയായി പറയേണ്ടത്. ഖുതുബ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് പരിഭാഷപ്പെടുത്തും പ്രസംഗം. പ്രസംഗം എന്നല്ല ഇതിന്റെ അർത്ഥം. ഖുതുബ എന്ന് പറഞ്ഞാൽ മുന്നിൽ വെക്കുന്ന മുഖദ്ദമ എന്നർത്ഥത്തിലാണ് ഖുതുബ. ഖുതുബത്തുൽ കിതാബ് എന്ന് പറഞ്ഞാൽ ഒരു കിതാബിന്റെ ആമുഖം, ആമുഖമായി പറയേണ്ടത്, അതാണ് ഖുതുബ എന്നുള്ള വാക്കിനർത്ഥം. ആമുഖ സംഭാഷണം, ആമുഖം. ഏതൊരാവശ്യത്തിനും ഹാജ എന്ന് പറഞ്ഞാൽ ആവശ്യമെന്നാണ് ആ വാക്കിനർത്ഥം. നമുക്ക് എന്തൊരാവശ്യമുണ്ടോ, ദീനിയാകട്ടെ ദുനിയവിയാകട്ടെ, എന്തൊരാവശ്യമുണ്ടോ, ഒരു പ്രധാനപ്പെട്ട ആവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യത്തെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിന് ആ ആവശ്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി അള്ളാഹുവിനെ ഹംദ് ചെയ്യുകയും അള്ളാഹുവിന്റെ ഷഹാദത്ത് പ്രഖ്യാപിക്കുകയും അള്ളാഹുവിനോട് ഇസ്തിആനത്ത് ചോദിക്കുകയും അള്ളാഹിന്റെ സഹായം ചോദിച്ചുകൊണ്ട് ആ കാര്യത്തിലേക്ക് കടക്കുകയും ചെയ്യണം. ഇതിന് സഹായിക്കുന്ന വാക്കുകളാണ് ഇതെല്ലാ ആവശ്യങ്ങൾക്കും. ഫി ഹാജാതിന കുല്ലിഹ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഈ ഖുതുബത്തുൽ ഹാജ റസൂലുള്ള പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് നമുക്ക് ആകെ കേൾക്കാൻ കഴിയ വാളിൽ മാത്രം, ഒരു ദർസില് അല്ലെങ്കിൽ ഒരു ഖുതുബക്ക്, വെള്ളിയാഴ്ചത്തെ ജുമാ ഖുതുബക്ക് അല്ലെങ്കിൽ ഒരു പ്രസംഗത്തിന്, ഇതിന് മാത്രമേ നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ളൂ. അങ്ങനെയല്ല, സഹാബത്തിൽ ഒരു സൂറത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ പഠിപ്പിച്ചു കൊടുത്തതാണ്. സഹാബത്തിലെല്ലാവർക്കും പ്രസംഗിക്കാൻ വളരെ കുറച്ച് ആളുകൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ എല്ലാ ആളുകൾക്കും ഈ ഖുതുബത്തുൽ ഹാജ ഹിഫ്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ഖുതുബത്തുൽ ഹാജ എന്നുള്ളത് നിങ്ങൾ ഹദീസിന്റെ കിതാബുകൾ തെരഞ്ഞുപോയി കഴിഞ്ഞാൽ അത് പലപ്പോഴും കാണുക, നിക്കാഹിന്റെ കിതാബുൻ നിക്കാഹിലാണ് കാണുക, നിക്കാഹിന്റെ ബാബിൽ. ബുഖാരി അവിടെയാണ് അത് ഉദ്ധരിച്ചിട്ടുള്ളത്. കിതാബുൻ നിക്കാഹിലാണ് ഇമാം ബുഖാരി അത് ഉദ്ധരിച്ചത്, ഖുതുബത്തുൽ ഹാജ പറഞ്ഞത്, ഖുതുബത്തുൽ ഹാജയെ കുറിച്ച് ഉദ്ധരിച്ചത്. അതുപോലെ തന്നെ വേറെ പല ഹദീസിന്റെ കിതാബുകളിലും ഖുതുബത്തുൽ ഹാജ നമുക്ക് കാണാം. തിർമിദി പോലുള്ളവരൊക്കെ ഉദ്ധരിച്ചിട്ടുള്ളത് നിക്കാഹിന്റെ ഖുതുബയിലാണ്. നിക്കാഹു ഖുതുബ, നിക്കാഹു ഖുതുബ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നമ്മുടെ നാട്ടിലുണ്ട്. ആ ഖുതുബ എന്ന് പറയുന്നത് നിക്കാഹിന്റെ സന്ദർഭത്തിൽ നടത്തുന്ന ബിദഅത്തായ ഒരു വാളാണ്. ആ സന്ദർഭത്തിൽ ഒരു വാളില്ല. ഒരു ആദം നബിന്റെ നിക്കാഹും അതിൽ തുടങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് വിട്ടിട്ട് പിന്നെ അവരങ്ങോട്ട് പ്രസംഗിച്ച് കാട് കയറിയിട്ട് അവസാനം പിന്നെ സിനിമാ പാട്ട് വരെ പാടിയിട്ട് പിന്നെ പാരി നടക്കും, പക്ഷികളൊന്നും വേലി കഴിക്കാറില്ല എന്ന് വരെ പറയണതൊക്കെ പറഞ്ഞാല് എന്താവുള്ളൂ, നിക്കാഹ് ഖുതുബ ആകുള്ളൂ എന്നാ. അങ്ങനെ ഒരു നിക്കാഹു ഖുതുബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ കാണില്ല. നിക്കാഹിന്റെ ഖുതുബ എന്ന് പറയുന്നത് ഖുതുബത്തുൽ ഹാജ മാത്രമാണ്. അതാണ് ഖുതുബത്തുൽ നിക്കാഹ്, ഖുതുബത്തുൽ ഹാജ. ഏത് ഇന്നൽ ഹംദലില്ലാ എന്ന് തുടങ്ങിയിട്ട് വകുല്ലു ദലാലത്തിൻ ഫിന്നാർ എന്ന് പറയുന്നത് വരെ അവിടെ ഉള്ള അത്രയും വാക്കുകൾ. അതിന്റെ ഇടയിൽ മൂന്നായത്തുകൾ ഓതും. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരസുല് ഏതൊരു കൗമ് ഒരു ബിദഅത്തുണ്ടാക്കിയിട്ടുണ്ടോ, ഇല്ലാ തറക്ക മിന സുന്നത്തി മിസ്ലഹ, സുന്നത്തിൽ നിന്ന് തത്തുല്യമായ ഒന്ന് ഒഴിവാക്കാതെ ഒരു ബിദഅത്ത് ദീനിലേക്ക് കയറ്റാൻ കഴിയില്ല. കാരണം ദീന് പൂർണ്ണമാണ്. അല്ലയോ അക്മൽ തുലക്കും ദീന, പരിപൂർണമാണ് ദീനിന്റെ ചുമരുകൾ. പിന്നെ അതിലെന്തെങ്കിലും ഒന്ന് കയറ്റണമെങ്കിൽ എന്ത് വേണം, ഒന്നവിടെ നിർത്ത് മാറ്റിയാലേ സ്പേസ് കിട്ടുള്ളൂ ഒന്ന് കയറ്റണമെങ്കിൽ. അതുകൊണ്ട് ഒരു ബിദഅത്ത് തുടങ്ങിയോ തത്തുല്യമായ ഒരു സുന്നത്ത് അവിടെ നിന്ന് പോയിട്ടുണ്ടാവും. ബിദഅത്ത് ചെയ്യുന്നതിന്റെ അടുക്കൽ തുല്യമായ ഒരു ബിദഅത്ത് പോകും, ഒരു സുന്നത്ത് പോകും. ഏതുപോലെ അതിന് പല ഉദാഹരണങ്ങൾ ലാഹിറായത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. നമ്മുടെ നാട്ടിൽ സ്ഥിരം നടക്കുന്ന ചിലത് ജുമാ ഖുതുബന്റെ സുന്നത്ത് എന്നുള്ളത് എന്താ, ഖുതുബ ചുരുങ്ങുക, നിസ്കാരം നീളുക. ഖുതുബ നീട്ടിയപ്പോഴോ നിസ്കാരത്തിൽ റസൂലുള്ള ചൊല്ലി റസൂലുള്ള ഓതിയിരുന്ന ആയത്തുകളും കൂടി ഓതാനുള്ള നേരമല്ല, അപ്പൊ പിന്നെ അത് ചുരുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുമാ ഓതിയിരുന്നത് ഒന്നുകിൽ സൂറത്തുൽ ജുമുഅയും സൂറത്തുൽ മുനാഫിഖൂനും, അല്ലെങ്കിൽ സൂറത്തുൽ ജുമുഅയും സബ്ബിഹിസ്മയും, അല്ലെങ്കിൽ സബ്ബിഹിസ്മയും ഗാശിയയും. ഇത് ഓതിയത് എവിടെന്നെങ്കിലും കണ്ടം മുറിച്ചിട്ടല്ല. റസൂലുള്ള സൂറത്ത് ഓതി എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ അവസാനം വരെ ഓതി എന്നതിന്റെ അർത്ഥം. ഹദീസിൽ റസൂലുള്ള ഇന്ന സൂറത്ത് ഓതി എന്ന് പറഞ്ഞാൽ അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഓതി എന്നാണ് അതിന്റെ അർത്ഥം. ആദ്യ അവസാനം വരെ ഓതാനുള്ള സബ്ബിഹിസ്മ ഗാശിയയും കൂടി ഓതാനുള്ള നേരം കിട്ടുമവർക്ക് അത് അവരൊഴിവാക്കും. എന്തിനു വേണ്ടിയിട്ട്? ഖുത്ബ നീട്ടിയതുകൊണ്ട് ഒരു ബിദഅത്ത് അവിടെ തുടങ്ങി, ഒരു സുന്നത്ത് ഇവിടെ നിന്ന് പോയി. വെള്ളിയാഴ്ചയുടെ രാവിന്റെ അഥവാ വ്യാഴാഴ്ച അവസാനിച്ചതിന് ശേഷമുള്ള മഗ്‌രിബിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി പാരായണം ചെയ്യാറുള്ള രണ്ട് സൂറത്തുകളുണ്ട്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ കാഫിറൂനും ഇഖ്ലാസും. അത് നിങ്ങൾ നോക്കിക്കോ, പല സുന്നത്ത്വാദികളുടെ പള്ളിയിലും കാണൂല. പകരം ഒരു വിദേശത്ത് കിട്ടുമെന്ന് തൊട്ടടുത്ത ഇഷാ നമസ്കാരത്തിൽ ഒന്നുകിൽ സൂറത്തുൽ ജുമാന്റെയും മുനാഫിക്കോന്റെ അവസാനം, അത് അവിടെ ഇല്ല, സുന്നത്തില്ല. അല്ലെങ്കിൽ സൂറത്തുൽ സബ്ബിഹിസ്മ ഗാശിയ, അതേ ആളുകൾ തന്നെ സുബഹിക്ക് നോക്കിക്കോ, ഏറിക്കവിഞ്ഞാൽ ആ സുജൂദ് ചെയ്യണ ആയത്ത് വരെ റസൂലുള്ള സുജൂദ് എന്നിടത്തുനിന്ന് മുറിച്ചിട്ടില്ല. ആ സൂറത്ത് മുഴുവൻ ഓതിയാണ് ചെയ്തത്, സജദ മുഴുവനും. അതുപോലെ തന്നെ സൂറത്തുൽ ഇൻസാൻ മുഴുവനും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് സുബഹിക്കുള്ള സുന്നത്ത്, അതെടുക്കാൻ ഇവരെ കൊണ്ട് കഴിയില്ല. ഒരു ബിദഅത്ത് എടുക്കാൻ അവർക്ക് ഉള്ള ശുഷ്കാന്തി ഒരു സുന്നത്ത് നഷ്ടപ്പെടുത്തി കളയും. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ. ഇവിടെ അതുപോലെ നിങ്ങൾ നോക്കിക്കോ, ഈ പറഞ്ഞ പ്രസംഗം കൊണ്ടുവന്നു ഖുതുബത്തുൽ ഹാജ് അല്ല, ഖുതുബത്തുൽ ഹാജ് ഉണ്ടാവില്ല, ഉണ്ടാകേണ്ടതുണ്ടാവില്ല, അങ്ങനെ ഈ വിദേശത്ത് വരുള്ളൂ. നിക്കാഹിന്റെ ഒക്കെ പറയുകയാണെങ്കിൽ ഒരുപാടെണ്ണം വേറുണ്ട്. യഥാർത്ഥത്തിൽ എല്ലാ ഓരോരുത്തരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കാഹ് എന്നുള്ളത് നടത്താനുള്ള സ്ഥലം പള്ളിയാക്കിയിട്ടില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് സ്ഥിരം പള്ളിയിലാണ് നിക്കാഹ്. പള്ളി എന്നുള്ളത് റസൂലുള്ള വളരെ പരിമിതപ്പെടുത്തി പറഞ്ഞതാണ്. നമ്മൾ ആളുകൾ എന്താ ചെയ്യുന്ന വെച്ചാൽ, പള്ളി എന്നുള്ളത് സാംസ്കാരിക കേന്ദ്രമാണ്. എവിടുന്ന് കിട്ടി വാക്കുകളാണ്? റസൂലുള്ളാഹിന്റെ ഒരു ഹദീസിൽ നിന്ന് അൽ മസാജിദു മറാക്കിദു സഖാഫ എന്നൊരു ഹദീസ് കാണൂല. സാംസ്കാരിക കേന്ദ്രമാണ് എന്നൊരു വാക്ക് ഹദീസിന്റെ അതിൽ എന്തെങ്കിലും അത് ചോദിപ്പിക്കുന്ന ഒരു വാക്ക് ഹദീസ് എന്നൊന്ന് ഈ പറയുന്ന ആളുകളോടൊന്ന് കൊണ്ടുവന്നിരാൻ നോക്കി, കിട്ടൂല. അതേ സന്ദർഭത്തിൽ അങ്ങനെ എന്തിനാ സാംസ്കാരിക കേന്ദ്രം എന്നുള്ള വാക്കാക്കുന്നത്? പിന്നെ ഓരുദ്ദേശിക്കുന്ന എല്ലാ അസാംസ്കാരിക പ്രവർത്തനവും അവിടെ വെച്ച് നടത്താൻ വേണ്ടി. അതിനൊക്കെ സാംസ്കാരികം എന്നുള്ള വാക്ക് കൊടുത്താൽ മതി. പള്ളിയിലേത് സ്വാമിനെ കൊണ്ടെന്ന് കാഷായം പിടിപ്പിച്ചിട്ട് ഓം എന്ന് പറഞ്ഞിട്ട് ഓതാൻ തുടങ്ങിയാലും, ഏത് അച്ഛനെ കൊണ്ടെന്നിട്ട് ബൈബിൾ വായിപ്പിച്ചാലും, അതൊക്കെ ഈ സാംസ്കാരിക കേന്ദ്രം എന്നുള്ളതിന്റെ അക്കൗണ്ടിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഷിർക്കും കുഫറും കൊണ്ടെന്ന് പള്ളിയിൽ കയറ്റാൻ ഉണ്ടാക്കി വെച്ച വാക്കാണ്. യഥാർത്ഥത്തിൽ പള്ളി എന്നുള്ളത്
മസാജിദുകൾ എന്നുള്ളത് വന്നൽ മസാജിദ ലില്ല ഫലാതദുഉ മഅ അല്ലാഹി അഹദ, അത് ഇബാദത്തിനുള്ള സ്ഥലം.
റസൂലുള്ള അത് വളരെ പരിമിതപ്പെടുത്തി പറഞ്ഞു തന്നു, വഇന്നമാ ജുഇലത ഹാദിഹിൽ മസാജിദ്, ഈ പള്ളികൾ പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത് ലിഇഖാമത്തി സ്വലാ വലിദിക്രില്ലാ വതിലാവത്തിൽ ഖുർആൻ, മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. നമസ്കാരം നിലനിർത്തൽ, അതുപോലെ തന്നെ അള്ളാഹുവിനുള്ള ദിക്ര്, ദിക്ര് എന്ന് പറയുന്നത് ഇൽമ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ ദിക്ര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്, അല്ലെങ്കിൽ നിസ്കാരം ദിക്രാണ്, അടുത്ത പറയാൻ പോകുന്ന ഖുർആൻ ഓതുന്നതും ദിക്ര് തന്നെയാണ് പറയുക. ആ ദിക്രകളിൽ ഉദ്ദേശിക്കുന്നത് നിസ്കാരം നിസ്കാരവുമായി ബന്ധപ്പെട്ട ദിക്രകൾ ആദ്യം പറഞ്ഞതിൽ പെട്ടു. പിന്നെ ദിക്റുല്ലാ എന്ന് പറഞ്ഞത് ഏത് ദിക്റാണ്? ഫഇദാ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാ എന്ന് പറഞ്ഞ ആ ദിക്ർ, അത് ഖുർആൻ ഓതിയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. കാന യഖ്റഉൽ ഖുർആൻ വയുദക്കിറുന്നാസ് എന്ന് പറഞ്ഞ ആ ദിക്ർ, ഖുർആൻ ഓതിയിട്ട് ജനങ്ങളെ പഠിപ്പിക്കുക എന്നുള്ള ദിക്ർ അതിനുള്ളതാണ്. ഇൽമു പഠിപ്പിക്കേണ്ട കേന്ദ്രമാണ് പള്ളികൾ, അഥവാ പള്ളിന്റെ പുറത്തുവച്ചാലും പള്ളിന്റെ ഉള്ളിൽ വെക്കൂല. നമ്മൾ കഴിഞ്ഞ ദിവസം പോലെ കണ്ടത് പള്ളിന്റെ ഉള്ളിൽ ഇതിനൊന്നുള്ളതല്ല, പിന്നെ പള്ളിന്റെ ഉള്ളിൽ എന്തിനുള്ളതാണ്? അതുപോലെ തന്നെ തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യാനുള്ളതാണ് പള്ളി. ഇതല്ലാതെ പള്ളി എന്നുള്ളത് സ്ഥിരമായി നമ്മൾ വേറുള്ള ഒന്നിനുള്ള കേന്ദ്രമാക്കരുത്. എപ്പോഴെങ്കിലും ഒരു മനുഷ്യനൊന്ന് ക്ഷീണിച്ചപ്പോ കിടന്നുറങ്ങി എന്നുള്ളതല്ലാതെ കിടന്നുറങ്ങാനുള്ളൊരു കേന്ദ്രമാക്കരുത്. എപ്പോഴെങ്കിലും ഒരാൾക്ക് ഒരു ഭക്ഷണം നിർബന്ധമായും പള്ളിന്റെ ഉള്ളിൽ വെച്ച് കഴിക്കേണ്ടി വന്നപ്പോ കഴിച്ചു എന്നുള്ളതല്ലാതെ സ്ഥിരം ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമാക്കരുത്. ദുനിയാവിന്റെ ഇടപാടുകൾ അവിടെ നടത്തുന്നത് പ്രത്യേകം വിലക്ക് കാണും. കച്ചവടം അവിടെ വെച്ച് നടത്തരുത്. ഒരാളുടെ എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ അവിടെ പോയി അന്വേഷിക്കരുത്. അവിടെ വെച്ചിട്ട് നഷ്ടപ്പെട്ടത് വിളിച്ചു പറഞ്ഞ് അന്വേഷിക്കരുത്. ദുനിയാവിന്റെ സംസാരങ്ങൾ അവിടെ പാടില്ല. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ കൂട്ടത്തിൽപ്പെട്ട ദുനിയാവിന്റെ ഇടപാടാണ് സത്യത്തിൽ എന്ത്, ഒരു മുആമലയാണ് നിക്കാഹ്. ദീന് മൊത്തം കാറ്റഗറൈസ് ചെയ്യണ മൂന്നായിട്ടാണ്, അഖായിദ് ഇബാദാത് മുആമലാത്. അഖീദ അതാണ് നമ്മളെന്ത്, ദീനിയാത് അമലിയാത്, പിന്നെന്ത് പറയും അഖ്ലാഖ് എന്ന് പറയും. അല്ലെങ്കിൽ അഖായിദ് അഖീദ ഇബാദത്തുകൾ മുആമലാത്തുകൾ ഇടപാടുകൾ. ഈ നിക്കാഹ് എന്നുള്ളത് ഇതിൽ ആദ്യത്തെ രണ്ട് ബാബിലും പെടില്ല, മുആമലാത്തിലാണ്, ഇടപാടുകളുടെ കൂട്ടത്തിലാണ്, ഇടപാടുകളുടെ കൂട്ടത്തിലാണ്. അതുകൊണ്ട് കച്ചവടം നടത്തുന്നത് പോലുള്ള അക്കുദാണ് അതിലുള്ളത്, അക്കുദാണ് അതിലുള്ളത്. ആ ഇടപാടുകൾ, അത്തരം ഇടപാടുകൾ അതിനുള്ള സ്ഥലമല്ല പള്ളി. അത് പ്രത്യേകമായി ഇമാം ഷാഫിഈ റഹ്മഹുള്ളയെ പോലുള്ളവർ പ്രത്യേകമായി പറഞ്ഞത് കാണാം. നമ്മുടെ നാട്ടിൽ അത് പള്ളിയിൽ കെട്ടി ക്രിസ്ത്യാനികൾ പള്ളിയിൽ കൊണ്ടുവന്നത് പോലെ എന്ന് പറഞ്ഞിട്ട് അത് പള്ളിയിലാക്കുക. നിക്കാഹ് കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് പുറത്തുപോയിട്ട് വേറെ ഒരിടത്ത് വലിമർത്തുക എന്നുള്ളത് ആ രീതിയാണ്. അത് ക്രിസ്ത്യാനികളുടെ അടുത്ത് നമ്മൾ കാണും. നിക്കാഹ് പള്ളിയിലുള്ളതല്ല നിക്കാഹ്. എപ്പോഴെങ്കിലും ഒരാൾ ഏതെങ്കിലും സന്ദർഭത്തിൽ അവിടെ വെച്ച് നടത്തേണ്ടി വന്നൊരു നിർബന്ധ സാഹചര്യത്തിൽ നടത്തി എന്നുള്ളത് വേറെ. സ്ഥിരമായി നിക്കാഹിനുള്ളൊരു കേന്ദ്രമല്ല. ഇനി നോക്ക് നിങ്ങൾ, റസൂലുള്ളാന്റെ സഹാബത്തിന്റെ ഇടയിൽ നടത്തുന്ന നിക്കാഹുകൾക്ക് ഒരു പാതിരിയുടെ, ഒരു പുരോഹിതന്റെ, ഒരു പണ്ഡിതന്റെ ഒരു പരിവേഷം അവിടെ ഇല്ല, ഒരാവശ്യമില്ല. നിക്കാഹിനെ നോക്കിയാൽ നിക്കാഹിന് എന്ത് നിബന്ധന കാണുള്ളൂ? ലാ നിക്കാഹ ഇല്ലാ ബിൽ വലി വശാഹിദൈ അദിൻ. നിക്കാഹിനെ കുറിച്ച് റസൂലുള്ള പൂർത്തിയാക്കി പറഞ്ഞു, നിക്കാഹ് എങ്ങനെയാണ്? ലാ നിക്കാഹ്, നിക്കാഹ് സാധുവാകില്ല. ഇല്ലാ ബിൽ വലി, ഒന്ന് വലിക്കുണ്ടായാലല്ലാതെ. പെണ്ണിന്റെ വലിക്ക് വേണം, രക്ഷാധികാരി വേണം. വശാഹിദൈ അദിൽ, നീതിമാന്മാരായ രണ്ട് സാക്ഷികളും. അപ്പൊ മൊത്തത്ര ആളും അതി നിക്കാഹ് കിടക്കാൻ? നാലാളും. വരൻ, വലിയ, രണ്ട് സാക്ഷികൾ. അതിനപ്പുറം ഒരു മൊയ്ലേർ അകമ്പടി വേണ്ട, ഒരു മൗലവിന്റെ അകമ്പടി വേണ്ട എന്നല്ല, സാക്ഷാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ വലിയ മൗലവി ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അന്നത്തെ അവിടുത്തെ വലിയ പണക്കാരനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നിക്കാഹ് നടന്നു. ആ സന്ദർഭം നിക്കാഹിന്റെ ഖുത്ബകളിൽ പറയും, അവിടെ നിന്ന് തന്നെ നമ്മൾ കേൾക്കുക. അദ്ദേഹം അത്തറും പൂശി വരുന്നുണ്ട്, സ്പെഷ്യൽ നിക്കാഹിന് പൂശുന്ന അത്തറ്. സുഫറത്ത് കണ്ടപ്പോ റസൂലുള്ള ചോദിച്ചു, ആ എന്താ ഈ അത്തറ്? ഒക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, പക്ഷെ എവിടെ ഒന്ന് ആലോചിച്ച് നോക്കി, എന്താ ഈ അത്തറ്? റസൂലുള്ളാനെ നിക്കാഹിന് വിളിച്ചിട്ടില്ല, തെറ്റണ്ടേ? അവിടെ തീരൂലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞിട്ടില്ല നിക്കാഹ് നടന്നത്. തസവ്വജ്തു, ഞാൻ വിവാഹം കഴിച്ചു റസൂലേ എന്ന് പറഞ്ഞു. റസൂൽ അറിഞ്ഞിട്ടില്ല, സഹാബത്തിൽ പ്രധാനികൾ ആരും അറിഞ്ഞിട്ടില്ല, അറിയേണ്ട ആവശ്യമില്ല. സാക്ഷിയും രണ്ട് സാക്ഷികളും വലിയും മാത്രം അത് നിക്കാഹ് നടന്നു. അത് കഴിഞ്ഞാൽ ഔലിം വലൌ ബിഷാ, അങ്ങനെയാണെങ്കിൽ നീ ഒരാടി നടത്തിട്ടെങ്കിലും പിന്നെ വലിയമ കൊടുക്കീൻ എന്ന് പറഞ്ഞു. അല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കാഹ് നടത്താൻ കാർമികത്വത്തിന് വിളിച്ചിട്ടില്ല. അങ്ങനെ ഒരു കാർമികത്വത്തിന്റെ ആവശ്യം ക്രിസ്ത്യാനികളുടെ ദീന് പോലെ നമുക്കില്ല. ഒരു വാപ്പ അല്ലെങ്കിൽ രക്ഷാധികാരി വലിയ എന്റെ മകൾ അല്ലെങ്കിൽ എന്റെ വിലായത്തിലുള്ള ഇന്നവള് നിനക്ക് ഞാൻ നിക്കാഹി ചെയ്തു തന്നു എന്ന് നിക്കാഹിന് ജ്യോതിപ്പിക്കുന്ന ഏത് വാക്ക്, ഏത് ഇടപാടാണ്, ഇടപാടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന വാക്കിൽ പറയണമെന്നുള്ളത് ഇബാദത്തിൽ നിസ്കാരത്തിൽ ദിക്ർ ചൊല്ലണ വാരി പഠിപ്പിച്ചെന്നിട്ടില്ല. അത് റുക്ഊദുകളിൽ അസ്ലു, അത് ശരിയാകാവുന്ന പരസ്പരം മനസ്സിലാകുന്ന ഏത് വാക്ക് പറഞ്ഞാലും അക്കത് നടപ്പാകുന്നുള്ളതാണ്. തിരിച്ചു അതുപോലെ തന്നെ അത് പൊളിഞ്ഞു പോകുന്നതിന് തൊലാക്കിന് അത്ര തന്നെ ഉള്ളൂ. നീ പൊയ്ക്കോ നിന്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ തൊലാക്കായിട്ട് ഉദ്ദേശിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നെ തൊലാക്ക ചെല്ലി എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, നീ എന്റെ അടുത്ത് നിന്ന് വീട്ടിൽ പൊയ്ക്കോന്നല്ലോ പറഞ്ഞിട്ടുള്ള വാക്ക് മതി, നീയത്തും ഈ പറഞ്ഞ വാക്കും മതി. അതാകാവുന്ന ഏത് വാക്കും അതിലേക്ക് പോകും. വീട്ടിൽ പോകാൻ പല നിലക്ക് പറയും. ഏതുപോലെ പണ്ട് ഒരു വാർഡിനോട് വന്നിട്ട് ഒരടുത്ത് വന്ന് ചോദിച്ചാൽ അവള് ജാമ്യയിലൊക്കെ വിളിക്കുമ്പോ ഒരു വാർഡിനോട് വന്ന് ചോദിച്ചു, സർ നാട്ടിൽ പോയിക്കോട്ടെ ചോദിച്ചു, പോടാണെന്ന് പറഞ്ഞു, ഓ നാട്ടിൽ പോയി. അപ്പൊ സാർ നിങ്ങളല്ലേ പറഞ്ഞു എന്നോട് പൊയ്ക്കോളാൻ എന്ന് പറഞ്ഞു, അതല്ലല്ലോ ആ പോടാ എന്ന് പറഞ്ഞ പോലെ താ നീയത്തിൽ ആ വിഷയം മനസ്സിലാവും. അക്കതിൽ അത്രേ ഉള്ളൂ, ഒരിടപാടിൽ അത്രേ ഉള്ളൂ. ചിലപ്പോൾ ഇടപാടുകൾ നടക്കുക നാവയില് ഒരിടപാടിന് നാവിന്റെ ഒരാവശ്യം ഉണ്ടാവില്ല. കൈ മുണ്ട് മുണ്ടിട്ടിട്ട് കൈ ഇങ്ങനെ കൊടുത്താ ഇടപാട് നടന്നു. കച്ചവടത്തിൽ അത്രേ ഉള്ളൂ. അതിന് വാക്കിൽ ഇന്ന മാതിരി പിന്നെന്തൊക്കെയാകാം ഒക്കെ നീട്ടിവലിച്ച് സംഭവം നടന്നത് പറഞ്ഞാൽ മതി, അതിനെല്ലാം കൂടി പറയണത് ഇതൊക്കെ തന്നെയാണ്. അപ്പൊ എവിടെങ്കിലും ഹലാലായ ഭാര്യയായി ഇണയായ തുണയായി പണിയാക്കി തന്നു അതൊക്കെ പറയണം, എന്നാലേ ആകുള്ളൂ എന്നുള്ളത്. ഭാര്യയാക്കി തന്നാൽ പിന്നെ ഹലാൽ തന്നല്ലേ, അത് വേറെ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് നിങ്ങളെ വാചകങ്ങളുടെ കസരത്ത് കളിക്കേണ്ട ഒരു കാര്യം അതിൽ വരുന്നില്ല. ഒരു വലിയ വേണം. ആ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകമായി പറഞ്ഞു വരുന്നത് ഇതാണ്, ഖുതുബത്തുൽ ഹാജ എന്നുള്ളത് ആ വലിയോ ആ വരനോ അവര് ചൊല്ലിയിട്ട് അതിലേക്ക് കടക്കുകയാണ് വേണ്ടത്. ഖുതുബത്തുൽ ഹാജ പറയാ സുമ്മദക്കറ ഹാജത്ത, എന്നിട്ട് അവിടെ എന്താണോ ആവശ്യം ആ ആവശ്യത്തിലേക്ക് കടക്കുക, ഇതാണ് സുന്നത്ത്. ഇവിടെ ഖുതുബത്തുൽ ഹാജ എന്നുള്ളത് നമ്മളെല്ലാവരും പഠിക്കേണ്ടതാണ്. ഇവിടെ ഇപ്പോ ഖുതുബ പറയുന്ന മൗലൈമാരടക്കം മര്യാദക്ക് പഠിച്ചിട്ടില്ല. ആ സന്ദർഭത്തിലാണ് നമ്മളിത് പറയുന്നതെന്ന് അറിയിക്കണം. ഇൻഷാല്ലാ അത് നിങ്ങൾ പ്രത്യേകം പഠിക്കണം. പഠിച്ചേ ഞങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഖുതുബ പറയുന്ന പലരും കള്ളന്മാരാണെന്ന്. എന്നിട്ടല്ലേ ബാക്കി നമ്മൾ ഓരോരുത്തരുടെ ആവശ്യത്തിന് ഒരു മൊയ്ലേരെ വിളിച്ചുകൊണ്ടിരുന്ന ആവശ്യം വരരുത്. ഖുതുബത്തുൽ ഹാജ നമ്മൾ ചൊല്ലുക, എന്നിട്ട് അതിലേക്ക് ചെയ്യാൻ കഴിയണം. ഇത് മരിച്ചുപോയൊരു സുന്നത്ത്, മരിച്ചുപോയൊരു സുന്നത്താണ്. ഇത് ജീവിപ്പിച്ചാൽ മൻ അഹ്യാ സുന്നത്തി കമൻ അഹ്യാനി, റസൂലുള്ളയെ ജീവിപ്പിക്കുന്നത് പോലെയാണ് റസൂലുള്ളയുടെ സുന്നത്ത് ജീവിപ്പിക്കുന്ന ഒരുത്തന്റെ സ്ഥാനം. അതുകൊണ്ട് നമുക്കിത് ജീവിപ്പിക്കാൻ കഴിയാം. നമ്മുടെ ഒരു ഒരുത്തന്റെ നിക്കാഹിന്റെ സമയത്ത് ഒരു മൗലവിന്റെ ആവശ്യം വരരുത്, അവൻ തന്നെ ഖുതുബത്തുൽ ഹാജ ചൊല്ലി, അല്ലെങ്കിൽ ആ വലിയ മക്കളെ കത്തിച്ചെടുക്കുമ്പോൾ നമ്മൾ ഖുതുബത്തുൽ ഹാജ ചൊല്ലി നേരെ കൊടുത്തു, അങ്ങനെ ആകാൻ സാധിക്കും. എന്ത് മലയാളത്തിൽ പറയാൻ, നിക്കാഹിന്റെ വാചകം മലയാളത്തിലെ പറയേണ്ടത്, അറബി പറഞ്ഞിട്ട് മറ്റവനെ തിരിഞ്ഞിട്ടില്ലെങ്കിൽ നിക്കാഹ് ആവൂല. മലയാളത്തിൽ പറയണം. അതിപ്പോ മറ്റവരെന്നെ ഒന്നും ആദ്യം അറബി പറയും പിന്നെ മലയാളത്തിൽ പറയാം, അഥവാ നിക്കാഹ് നടന്നില്ലെന്ന് പേടിച്ചിട്ട്. കാരണം അത് തിരിയണം, അല്ലെങ്കിൽ അറബിയിൽ പറഞ്ഞു അറബിയിൽ തന്നെ തിരിയുന്നവരാണ് രണ്ടാളെന്നുണ്ടെങ്കിൽ അറബിയിൽ മാത്രം പറഞ്ഞാൽ മതി, പിന്നെ ഒരു മലയാളത്തിന്റെ ആവശ്യമില്ല, പിന്നെ ഒരു മലയാളത്തിന്റെ ഇംഗ്ലീഷിന്റെ ആവശ്യമില്ല. സവ്വജ്തു കബിൻതി ഫുലാന എന്ന് പറഞ്ഞു മറ്റവൻ, കബിൽതു മിൻ എന്ന് പറഞ്ഞു എന്റെ സംഭവം തീർന്നു. അത് മനസ്സിലാകുന്ന ആളുകളാണെങ്കിൽ അറബിയിൽ കഴിഞ്ഞു, അല്ലെങ്കിൽ മലയാളത്തിൽ മാത്രം കഴിഞ്ഞു, അത് കഴിഞ്ഞു. ഇടപാടാണ്, ഇടപാടിൽ പ്രത്യേകമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സവ്വജ്തുക വനക്കഹ്തുക എന്നിട്ട് ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചെന്നിട്ടില്ല. നിസ്കാരത്തിലെ ദിക്ർ ചൊല്ലാൻ പഠിപ്പിച്ചെന്നമായി ഇതുപോലെ പഠിപ്പിച്ചെന്നിട്ടില്ലാത്ത വിഷയമാണ് ഉഖൂദുകളുടെ കാര്യത്തിൽ. മഹർ പറയണമെന്നൊന്നുമില്ല. മഹർ എന്നുള്ളത് ഈ നമ്മൾ നേരം വൈകുന്നു, മഹർ എന്നുള്ളത് ഭാര്യയുടെ ഹക്കാണ്. അത് അവള് എത്രയാണോ പറയുന്നത് അത് കൊടുക്കലാണ്. അത് അവളുടെ കയ്യിൽ തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ വലിയനെത്തിക്കാം, ഇത്രേ ഉള്ളൂ. അത് സദസ്സിൽ വിളിച്ചു പറഞ്ഞുകൊള്ളണമെന്നില്ല. വല്ലാഹു തആല ആലം. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹു ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത.